യഹോവേ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മനസ്സിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സത്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പാലിക്കണം. നിനക്ക് നന്നായി നടക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം നീ ചെന്ന് കൈവശമാക്കേണ്ടതിനും യഹോവ അരുളി ചെയ്തതുപോലെ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിന് നീ യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതവുമായുള്ളതിനെ ചെയ്യണം. നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്തെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടതെന്നാൽ, ഞങ്ങൾ മിസ്രയീമിൽ ഫറവോനോട് അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മിസ്രയീമിന്റെയും ഫറവോന്റെയും അവന്റെ സകല കുടുംബത്തിന്റെയും മേൽ ഞങ്ങൾ കാണുക യഹോവ മഹത്വവും ഉഗ്രവുമായുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്നും പുറപ്പെടുവിച്ചു. എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാനും എല്ലാ ചട്ടങ്ങളെയും ആചരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു. നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നു എങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ തെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിഗാസ്യർ, ഹമോരിയർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നീ ഏഴ് മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിലേൽപ്പിക്കുകയും നിന്നെ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. അന്യദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം: അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം, അവരുടെ ബിംബങ്ങളെ തകർക്കണം, അവരുടെ അക്ഷര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരുടെ വിഗ്രഹങ്ങളെ തീയിൽ ഇട്ടുചുറ്റുകളയണം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകും. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ നിനക്ക് സ്വജനമാക്കിയിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നു. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കൈകാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തത്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം. അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ നിയമവും ദൈവം പാലിക്കുന്നു. തന്നെ പഴിക്കുന്നവരെ നശിപ്പിക്കാൻ അവർക്ക് നേരിടുന്ന പകരം കൊടുക്കുന്നു. തന്നെ പഴിക്കുന്നവന് അവൻ താമസിയാതെ നേരിട്ട് പകരം കൊടുക്കും. ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് നടക്കണം. നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദൈവം നിനക്കായിട്ട് പാലിക്കും. അവൻ നിന്നെ സ്നേഹിച്ചു അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും മീനും എണ്ണയും നിന്റെ കന്നുകാലികളും പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വന്ധ്യയും നിങ്ങളിലാകട്ടെ നിന്റെ നാൽക്കാലികളിലാകട്ടെ ഉണ്ടാകുകയില്ല. യഹോവ സകല രോഗവും നിങ്ങൾ നിന്ന് അകറ്റിക്കളയും. നീ അറിഞ്ഞിരിക്കുന്ന ഇസ്രായേലിന്റെ ദുർവ്യാധികളിൽ ഒന്നും അവൻ നിന്റെ മേൽ വരുത്താതെ നിന്നെ രക്ഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും. നിന്റെ ദൈവമായ യഹോവ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സകല ജാതികളെ നീ മുടിച്ചു കളയണം. നിനക്ക് അവരോട് കനിവ് തോന്നരുത്. അവരുടെ ദേവന്മാരെ നീ സേവിക്കരുത്. അത് നിനക്ക്
കണിയായി.
എന്നേക്കാൾ പെരുപ്പമുള്ളവർ അവരെ നീക്കിക്കളവാൻ എനിക്ക് എങ്ങനെ കഴിയും എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും. എന്നാൽ അവരെ ഭയപ്പെടരുത്. നിന്റെ ദൈവമായ യഹോവ ഫറവോനോടും എല്ലാ മിസ്രായീമിനോടും ചെയ്തതായി നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച് ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം. നീ പേടിക്കുന്ന സകല ജാതികളോടും നിന്റെ ദൈവമായ യഹോവ അങ്ങനെ ചെയ്യും. അത്രയുമല്ല, ശേഷിച്ചിരിക്കുന്നവരും നിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചുകൊള്ളുന്നവരും നശിച്ചു പോകും വരെ നിന്റെ ദൈവമായ യഹോവ അവരുടെ ഇടയിൽ കടന്നലിനെ അയക്കും. നീ അവരെ കണ്ട് ഭയശ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. ആ ജാതികളെ നിന്റെ ദൈവമായ യഹോവ കുറേശ്ശെ കുറേശ്ശെയായി നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും കാട്ടുമൃഗങ്ങൾ പെരുകി നിനക്ക് ഉപദ്രവമാതിരിപ്പാൻ അവരെ ക്ഷണത്തിൽ നശിപ്പിച്ചുകൂടാ. നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ നശിച്ചു പോകും വരെ അവർക്ക് മഹാഭാരഭാവം വരുത്തുകയും ചെയ്യും. അവരുടെ രാജാക്കന്മാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരുടെ പേർ ആകാശത്തിൻ കീഴിൽ നിന്നും ഇല്ലാതെയാക്കണം. അവരെ സംഹരിച്ചു തീരുവോളും ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല. അവരുടെ ദേവപ്രതിഭകളെ തീരിട്ടുകളെയാണ് നീ വശീകരിക്കപ്പെടാതിരിക്കാൻ അവയിന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ച് എടുത്തുകൊള്ളരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. നീയും അതുപോലെ ശപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. അത് നിനക്ക് തീരെ അറപ്പും വെപ്പുമായിരിക്കണം. അത് ശപഗ്രസ്തമല്ലോ. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വസിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിന്ന് പ്രമാണിച്ചു നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നും നിന്നെ ഗ്രഹിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തമെന്നാവൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ നിന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മരയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം, കോതമ്പും യവവും മുന്തിരി വള്ളിയും നത്തിവൃക്ഷവും മാതളം ആരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായ ജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ലും ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന സകല ദേശത്തെയും കുറിച്ച് നീ അവനെ സ്തോത്രം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും ലക്ഷിതമായിരിക്കാൻ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നികളിക്കാതിരിക്കാനും നിന്റെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും കേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയൊരു ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്നാ കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കരുത്. നിന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളെയും നിങ്ങളും നശിച്ചു പോകും. ഇസ്രായേലെ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളുടെ ആകാശത്തോളം ഉയർന്ന മതിലുമുള്ള വലിയ പട്ടണങ്ങളും വലിപ്പവും പൊക്കവുമുള്ള അനാഖ്യരെ ജാതികയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാഖ്യരുടെ മുമ്പാകെ നിൽക്കാകുന്നവരാണെന്ന് ചൊല്ലി നീ കേട്ടിരിക്കുന്നു. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നുപോകുന്നുവെന്ന് നീ ഇന്നറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ യഹോവ നിന്നോട് അവർ ചെയ്ത പോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം എന്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. ആ ജാതിയുടെ ദുഷ്ട നിമിത്തം മാത്രമേ യഹോവ അവരെ മുൻപിൽ നിന്നും നീക്കിക്കളയുന്നത്. നീ അവരുടെ ദേശം അവകാശമാക്കുവാൻ ചെല്ലുന്നത് നിന്റെ നീതി നിമിത്തവും നിന്റെ ഹൃദയപരമാർത്ഥ നിമിത്തവുമല്ല, ആ ജാതിയുടെ ദുഷ്ട നിമിത്തവും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് യഹോവ സത്യം ചെയ്ത വചനവും നിവർത്തിക്കേണ്ടതിനും അത്രേ നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തം അല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. നീ ദുശാഠ്യമുള്ള ജനമല്ലോ നീ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്ന് ഓർക്ക. മറന്നു കളയരുത്, മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വരും വരെ നിന്റെ യഹോവയോട് മത്സരിക്കുന്നവരായിരുന്നു. ഹരബിലും നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു, അതുകൊണ്ട് യഹോവ നിങ്ങളെ നശിപ്പാൻ വിചാരിക്കും വണ്ണം നിങ്ങളോട് കോപിച്ചു. യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ പലകളായ കൽപ്പനകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പനകൾ യഹോവ എന്റെ പക്കൽ തന്നു. മഹായോഗമുണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ വെച്ച് തീയും നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്തു. സകല ജാതികളും അവയിലെഴുതിയിരുന്നു. സകല വചനവുമുള്ളവും അതിലെഴുതിയിരുന്നു. 40 രാവും 40 പകലും കഴിഞ്ഞപ്പോഴായിരുന്നു യഹോവ എന്റെ പക്കൽ നിയമത്തിന്റെ പലകളായ 2 കൽപ്പനകൾ തന്നത്. അപ്പോൾ യഹോവ എന്നോട്, നീ എഴുന്നേറ്റ് ക്ഷണത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുക. നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി ഞാൻ അവരോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറി ഒരു വിഗ്രഹം മാത്രമുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഞാൻ ഈ ജനത്തെ ദുശാഠ്യമുള്ള ജനം എന്ന് കാണുന്നു. എന്നെ വിടുക, ഞാൻ അവരെ നശിപ്പിക്കും. അവരുടെ വേഗർ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയും. നിന്നെ അവരെക്കാൾ ബലവും വലിപ്പവുമുള്ള ജാതിയാക്കും എന്ന് യഹോവ എന്നോട് അരുളി ചെയ്തു. അങ്ങനെ ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. പർവ്വതം തീ കാളിക്കത്തുകയായിരുന്നു. നിയമത്തിന്റെ പരകളും എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ നോക്കിയാറെ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി യഹോവ നിങ്ങളോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറിയിരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പടക രണ്ടും എന്റെ കയ്യിൽ നിന്നും നിങ്ങൾ കാണുക എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. പിന്നെ യഹോവാന് കോഴിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവൻ അനിഷ്ടമായി പ്രവർത്തിച്ചു. നിങ്ങളുടെ സകല പാപങ്ങളും നിമിത്തം ഞാൻ യഹോവയുടെ സന്നിധിയിൽ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും വീണ് കിടന്നു. ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറും നിങ്ങളുടെ നേരെ കോപിച്ചു. കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു. എന്നാൽ യഹോവ ആ പ്രാവശ്യവും എന്റെ അപേക്ഷ കേട്ടു. അഹരോനെ നശിപ്പിക്കുമാറ് അവന്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു. എന്നാൽ ഞാനന്ന് അഹരോന് വേണ്ടി അപേക്ഷിച്ചു. നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ പാപമായ കാളക്കുട്ടിയെ ഞാൻ എടുത്ത് തീയിട്ട് ചുട്ട് നന്നായി അരച്ച് നേരിയ പൊടിയാക്കി പൊടി പർവ്വതത്തിൽ നിന്നും ഇറങ്ങുന്ന തോട്ടിൽ ഇടഞ്ഞു കളഞ്ഞു ഇട്ട് കളഞ്ഞു. ദാബേരിലും മനസ്സയിലും കിബ്രോത്ത് ഹസാവിയയിലും വെച്ച് നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു. നിങ്ങൾ ചെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശം കൈവശമാക്കുകയും എന്ന് കൽപ്പിച്ചു. യഹോവ നിങ്ങളെ കാദേശ് ബർന്നേയയിൽ നിന്നും അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനയോട് മറുത്തു. അവനെ വിശ്വസിച്ചില്ല, അവന്റെ വാക്കനുസരിച്ചതുമില്ല. ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ യഹോവയോട് മത്സരികളായിരുന്നു. യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറ് അരുളി ചെയ്തതുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ 40 രാവും 40 പകലും വീണ് കിടന്നു. ഞാൻ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, കർത്താവായ യഹോവയെ, നിന്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്ത് ബലമുള്ള കയ്യാൽ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെയും നിന്റെ അവകാശത്തെയും നശിപ്പിക്കരുത്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന നിന്റെ ദാസന്മാരെ ഓർക്കണമേ. ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശത്ത് അവരെ എത്തിപ്പാൻ യഹോവയ്ക്ക് കൈയായി കൊണ്ടും അവൻ അവരെ പകച്ചതുകൊണ്ടും അവരെ കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് നീ ഞങ്ങളെ വിട്ടുവിച്ചു കൊണ്ടുപോകുന്ന ദേശക്കാർ പറയാതിരിക്കാൻ ഈ ജനത്തിന്റെ ചടതയും അവരുടെ അകൃത്യവും പാപവും നോക്കരുതേ. അവർ നിന്റെ മഹാബലം കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ച കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവുമല്ലോ. അക്കാലത്തെ യഹോവ എന്നോട്, നീ മുമ്പിലത്തെ പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുക്കുക, എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വരിക, മരം കൊണ്ട് ഒരു പെട്ടകവും ഉണ്ടാക്കുക. നീ ഉടച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകകളിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലകളിൽ എഴുതും. നീ അവയെ ആ പെട്ടകത്തിൽ വയ്ക്കണം എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ഖദിരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി മുമ്പിലത്തെ പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുത്ത കയ്യിൽ ആ പലകയുമായി പർവ്വതത്തിൽ കയറി. മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയും നടുവിൽ നിന്നു നിങ്ങളോട് അരുളി ചെയ്ത 10 കൽപ്പനകളും യഹോവ മുമ്പിലത്തെ എഴുത്ത് പോലെ പലകളിൽ എഴുതി അവയെ എന്റെ പക്കൽ തന്നു. അനന്തരം ഞാൻ തിരിഞ്ഞ പർവ്വതങ്ങളിൽ നിന്നിറങ്ങി ഞാൻ ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ പലകയും വെച്ചു. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെയുണ്ട്. ഇസ്രായേൽ മക്കൾ ബേനയാക്കാൻ എന്ന ബേരോത്തിൽ നിന്ന് മോസരയിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് അഹരോൻ മരിച്ചു. അവരെ അടക്കം ചെയ്തു. അവന്റെ മകൻ എലെയാസാർ അവന് പകരം പുരോഹിതനായി. അവിടെ നിന്നും അവർ ബുദ്ധയ്ക്കും ബുദ്ധയിൽ നിന്ന് നീരൊഴുക്കുള്ള ദേശമായ യോത്ക്കും യാത്ര ചെയ്തു. അക്കാലത്ത് യഹോവ ദേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്ന് വരെ നടന്നവരെ പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു. അതുകൊണ്ട് ദേവി അവന്റെ സഹോദരന്മാരോടുകൂടെ ഒരേയും അവകാശവുമില്ല. നിന്റെ ദൈവമായ യഹോവ അവനെ വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവന്റെ അവകാശം. ഞാൻ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ആ പ്രാവശ്യവും യഹോവ എന്റെ അപേക്ഷ കേട്ടു. നിന്നെ നശിപ്പിക്കാതിരിപ്പാൻ യഹോവയ്ക്ക് സമ്മതമായി. പിന്നെ യഹോവ എന്നോട്, നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുന്നടക്കുന്നവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് പിതാക്കന്മാരോടും സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാക്കട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ
പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. അതുപോലെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ചാനാ ദൈവമായ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സമുദ്രാതരത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അലങ്കരിക്കിതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങയെ സ്തുതിപ്പാൻ നമുക്ക് തന്ന അവസരത്തിനും ആരോഗ്യത്തിനും സ്വസ്ഥതയ്ക്കും ദൈവമുമ്പാകെ എത്ര സ്തുതിച്ചാലും ആരാധിച്ചാലും അത് മതിയാവുകയില്ല. ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ ശിരസ്സുകളെ നമ്മുടെ ശിരസ്സുകളായി ദൈവമുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ആരാധനയും യാതനകളെയും ഒക്കെ വിശുദ്ധന്മാരുടെയും നന്മയുള്ളവരുടെയും ആരാധനയിലും ഗീതങ്ങളിലും പ്രീതിപ്പെട്ടതുപോലെ പ്രീതിപ്പെടുവാൻ തക്ക ഓണം അവരിലൂടെ ആക്കി തീർക്കണം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക സ്വരക്ഷയും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഐസക്കച്ചൻ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ ആരാധ്യ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. നിരന്തരം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാ പ്രസരം ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാവരെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ, അച്ഛന്റെ പല പ്രാവശ്യം ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്. അച്ഛൻ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ബിജോയി അച്ഛനും ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ബിജോയി അച്ഛനെയും ധന്യവാദം ശുശ്രൂഷയിലേക്ക് ചെയ്യുന്നു. സുവിശേഷത്തിലെ എല്ലാവർക്കും സുപരിചിതമായ 120-ാമത്തെ ഗീതം, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിറണമേ പ്രിയനെ, തിരുനാമുയർന്നിരട്ടെ എന്ന ആ പഴയ ഗാനം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശരിക്കും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും ദൈവത്തിന്റെ പങ്കുവച്ച് അനുഭവിച്ചതിന് ശേഷം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവം തന്നതാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകി ആ ദൈവഹിതത്തിനനുസൃതമായി നമ്മുടെ ഉദരങ്ങളിൽ നിന്നും നമ്മുടെ അതരങ്ങളിൽ നിന്നും ഒക്കെയും ആ നന്ദി പുറപ്പെടുമ്പോഴാണ് തീർച്ചയായിട്ടും സ്വർഗത്തിൽ തട്ടാൻ സന്തോഷിക്കുന്നത്. നമ്മുടെ നന്ദി പ്രകടനങ്ങളും നമ്മുടെ സ്നേഹവാത്സല്യങ്ങളും എല്ലാം അതിലെല്ലാം ഇമ്പപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ദൈവമാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ഗീതം ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കും. പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ, പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ, സ്നേഹത്തിലൂടെ എല്ലാം കാണുക, എന്നിൽ
എല്ലാം അങ്ങേ മഹത്വ
എന്റെ കർത്താവെ, എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയിൽ ഞാൻ ശാസിക്കപ്പെടരുതേ. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യകറകൾ എനിക്ക് കാണുമാറാകരുതേ. എന്റെ കർത്താവെ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജയുണ്ടാകരുതേ. ദയാനിധി എവിടെയവനെ, ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുതേ. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടെ ഞാൻ നിൽക്കുകയും വരതേ. ഞാൻ ആയിരിക്കുന്ന പ്രകാരം എന്നെ നീ കടക്കരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നെ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ നിറച്ചിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവരായി ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആത്യം കൂട്ടത്തിൽ എന്നെ വണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവൻ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവ്, ബലഹീനനായ എന്നെ ഇടതുഭാഗം നിർത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗത്തിനെ നിർത്തണമേ. നീ പാപി ആരാകുന്നുവെന്നും നിന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളുന്നുവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. എന്റെ കർത്തവ്യം ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെപ്പറ്റി ചോദിക്കുന്നതിറങ്ങി വരരുതേ. നൂതനോദ്യവുമായി നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപകറകൾ ജയിക്കുമാറാകരുതേ. എന്റെ ആയുസ്സന്ന സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുതേ. ഞാൻ നിന്നെ പിന്തുടരാതെ വർത്തനായി ഭവിക്കരുതേ. എന്റെ സമ്പത്തിനെ തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ എന്നെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടത്തിവീട്ടുകളെ കീറിക്കളയണമേ. കർത്താവ്, എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയ ആടുന്ന പോലെ ഞാൻ വഴിതെറ്റി പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. ഏഴ് നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും പതിനൊന്നാം മണി നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാകെ ഞാൻ കാണപ്പെടണമേ. പിതാവ് പുത്രനും പരിശുദ്ധ രൂപമായ ലോകം ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു പുതുവത്സരം കൂടെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് വിശുദ്ധിയോടും ഭക്തിയോടും ഈ അന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ഇടവരണമേ എന്ന് ദൈവസന്നദ്ധിയിൽ നമുക്ക് ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഓരോ വർഷങ്ങള് ഒരു ക്രിസ്മസ് ആണെങ്കിലും ഒരു പുതുവത്സരമാണെങ്കിലും കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പുതിയ വർഷത്തിലേക്ക് ആളുകളൊക്കെ പ്രവേശിക്കുമ്പോൾ എപ്പോഴും സന്തോഷങ്ങൾ പങ്കുവച്ചും സന്തോഷങ്ങളുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടുമാണ്. പക്ഷെ ഇന്ന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള പുതിയ ശ്രദ്ധേയമായ ആഘോഷങ്ങൾ ലോകത്തിൽ നടക്കുമ്പോൾ ഓരോ മനുഷ്യരും സന്തോഷങ്ങൾക്ക് പകരം അനുഭവിക്കുന്നത് ഒരു വലിയ ഭയമാണ്. കാരണം ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഒരുമ്പിട്ടിരിക്കുന്ന ഒരുപാട് ദുഷ്ട ശക്തികൾ ഇന്ന് വളരെ ലോകത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷത്തിന്റെ ദിനങ്ങളൊക്കെ ഇന്ന് സങ്കടകരങ്ങളാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇന്ന് മനുഷ്യൻ വളരെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ദിനങ്ങളൊക്കെ മോശകരമായ എന്തെങ്കിലുമൊക്കെയുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ക്രിസ്തു ക്രൈസ്തവ മതത്തെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തെ കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുമെന്നുള്ള ദുർചിന്തയോടുകൂടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കോണം നമുക്കിടയായി തീരണമേ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ഈ അടുത്ത സമയത്ത് അറിയാൻ കഴിഞ്ഞത് ഈ ന്യൂഇയർ കാലഘട്ടത്തിൽ ഹ്യൂസ്റ്റണില് ഒരുപാട് ആളുകൾ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വളരെ ക്രൂരമായ മരണം കൊലപാതകം ഉണ്ടാകുന്ന കോണം വലിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് അടുത്ത സമയത്ത് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞു. പക്ഷെ എന്തോ ദൈവത്തിന്റെ പ്രവർത്തനം കൊണ്ടായിരിക്കാം ആ ആളെ പിടിക്കുകയും അദ്ദേഹം പല കാര്യങ്ങളെ പോലീസിന് കണ്ടെത്തുവാനും ഒക്കെ സാധിച്ചു. ഒരുപക്ഷെ അങ്ങനെ വളരെ അതിശയകരവിധത്തിലാണ് അദ്ദേഹത്തെ പോലീസിനെ ട്രേസ് ചെയ്യാൻ തക്കവണ്ണം പറ്റിയത്. പക്ഷെ അങ്ങനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹൂസ്റ്റണില് പ്രഭാതം ഉണരുന്നത് ന്യൂഇയറില് ധാരാളം ജനങ്ങളുടെ മരണ വാർത്ത കേട്ടുകൊണ്ടായിരുന്നിരിക്കുക. അങ്ങനെ ഇപ്പോൾ ഇവിടെയും ഇങ്ങനെയുള്ള സംഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വളരെ ശക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭകളുടെ സാക്ഷ്യം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളൊക്കെ അടുത്ത സമയത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ നാട്ടിലെ വാർത്തകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ദൈവം മുമ്പാകെയൊക്കെ ശ്രദ്ധയോടെ ജീവിക്കേണ്ട ആളുകളൊക്കെ സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സാധാരണ മനുഷ്യന്റെ ശക്തിയും വിശ്വാസത്തെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധങ്ങളിലേക്കൊക്കെ സഭയും സമൂഹവും വിശ്വാസവും ഒക്കെ അധപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് നമുക്ക് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാം, ദൈവമേ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളിലും അപകടങ്ങളിലും ഒക്കെ വീണുപോയി അങ്ങയുടെ നാമം ഞങ്ങളുടെ ദുർപ്രവർത്തനങ്ങൾ കൂടി ദുഷിച്ചു പോകാൻ തക്കവണ്ണം ഇടയാകാതെ വിശുദ്ധിയോടും നന്മയോടും ജീവിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ പ്രേരിപ്പിക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സമയം സംബന്ധിച്ചോളം ഈ ദിനങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ പ്രാധാന്യങ്ങൾ അറിയിക്കുന്ന ദിവസങ്ങളാണ്. ജനുവരി 6-ാം തീയതി പരിശുദ്ധ സഭയെ സംബന്ധിച്ചോളം അല്ലെ ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദിനമാണ് ധനകാതിരുന്നാള്. നമുക്ക് ക്രിസ്തുമസ് പോലെ തന്നെ പ്രാധാന്യത്തോട് കണ്ട് അതുപോലെ തന്നെ ദൈവമുമ്പാകെ ആരാധന അർപ്പിക്കേണ്ട ഒരു പെരുന്നാൾ തന്നെയാണ് ധനകാതിരുന്നാൾ എന്നുള്ള കാര്യം നമുക്കറിയാം. പല സഭകളും ക്രിസ്തുമസിന്റെ നോമ്പ് അവസാനിപ്പിക്കുന്നത് തന്നെ ധനകാതിരുന്നാളോടുകൂടിയാണ്. കാരണം അത്രമാത്രം സ്വാധീനം മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ദ്രഹ പെരുന്നാളുകളുണ്ട്. നമ്മുടെ കർത്താവിന്റെ മാമോദിസ ഉണ്ട്. പല പള്ളികളിലും വളരെ പ്രാധാന്യത്തോടുകൂടി ഏറ്റവും താല്പര്യത്തോടുകൂടി വിശുദ്ധിയോടുകൂടിയൊക്കെ ആഘോഷിക്കേണ്ട ഒരു വലിയ പെരുന്നാളാണ് ദ്രഹ പെരുന്നാള്. ഈ വർഷം ജനുവരി 6-ാം തീയതി ശനിയാഴ്ചയാണ് ദ്രഹ പെരുന്നാള്. എല്ലാവർക്കും ആ പെരുന്നാളിൽ സംബന്ധിക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും അതിൽ കൂടിയൊക്കെ വിശുദ്ധിയുടെ നന്മയിലെ കൂടുതൽ പ്രവേശിക്കാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛനാണ്. അച്ഛന് മാവേലിക്കര ഭദ്രാസനത്തിലെ വൈദികനാണ്. പല പ്രാവശ്യം അച്ഛന്റെ അനുഗ്രഹീതമായ ചിന്തകളൊക്കെ ഈ ബുധനാഴ്ച പ്രാർത്ഥനയിൽ ലഭിച്ചു എന്നുള്ളത് ഞാൻ അച്ഛനെ നന്ദിപൂർവ്വം ഓർക്കുന്നു. കഴിഞ്ഞ ദിവസവും അച്ഛന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചപ്പോൾ ഒരു പടി കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി അച്ഛനെ സമ്മതിക്കുകയും ശുശ്രൂഷയിൽ അച്ഛനെ പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ബോധ്യം. ഈ ദിനങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ അച്ഛന്റെ ശുശ്രൂഷകളൊക്കെ നടക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒരുപാട് തിരക്കേറിയ നിമിഷങ്ങളിലും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ തക്കവണ്ണം അച്ഛൻ കാണിച്ച ആ നല്ല മനസ്സിനെ നന്ദിപൂർവ്വം ഈ സമയത്ത് സ്മരിക്കുകയാണ്. സുപരിചിതമായ ഒരു ഗീതം ആലപിച്ചതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 38-ാമത്തെ ഗീതം, മൽപ്രിയനെ എന്നേച്ച് നായകനെ എപ്പോൾ വരും എന്നുള്ള ഗീതം. മൽപ്രിയനെ എന്നേച്ച് നായകനെ എപ്പോൾ വരും. ഒരുപക്ഷെ വേദനയിലും നൊമ്പരങ്ങളിലും കഴിയുന്ന ആളുകൾക്കൊക്കെയും അവരെപ്പോഴും മറ്റു പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ അവിടുന്ന് വേഗം വരണമേ. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് നടപാടുന്ന തിന്മയുടെ അതിപ്രസരണം ശക്തമായിട്ട് വർദ്ധിക്കുമ്പോഴും നീതിയുള്ള സമൂഹം ദൈവത്തെ നോക്കി എപ്പോഴും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അവിടുന്ന് എത്രയും പെട്ടെന്ന് വേഗം വീണ്ടും വരണമേ. ആ ഗാനത്തിൽ തുറന്നുള്ള വരികളിൽ നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്, എൻ കണ്ണീർ തുടക്കിയിടുവാൻ അങ്ങളെ അങ്ങേ ആശ്ലേഷിപ്പാൻ എന്നെ ശിവേ വാനമേഘ വേഗം വരണമേ. ഓരോ നല്ല ഭക്തന്റെയും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്റെ ഹൃദയത്തിന്റെ തേങ്ങലുകള് നൊമ്പരങ്ങള് തന്റെ സ്പർശനത്തിൽ കൂടി കഴുകി കളഞ്ഞ് ആ ശംഖോട് ചേർന്ന് ആശ്ലേഷിക്കുന്ന കോണം ജീവിതത്തിന്റെ ഏറ്റവും മൂല്യമുള്ള അമൂല്യമുള്ള ആ ഒരു ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നുള്ള ആ ഒരു ആഴമായ ബോധ്യം നമ്മളെ നയിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മൽപ്രിയനെ എന്നെ സുനായകനെ എപ്പോൾ വരും, മൽപ്രിയനെ എന്നെ സുനായകനെ എപ്പോൾ വരും, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എന്നെ സുവേ വാനമേഘവേഗം വന്നിടണേ, എന്നെ സുവേ വാനമേഘവേഗം വന്നിടണേ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ എനിക്കായി മുറി വേണ്ടതാ ആ പൊന്നുഖം കൊത്തുവാ വെള്ളത്തീരാ കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ.
ഡിസ്കണക്ട് ആയിട്ട് പോയി. ഹലോ, ദൈവദിനമുണ്ടായിരിക്കട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ബഹുമാനപ്പെട്ട രാജേഷ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു പുതിയ വർഷത്തിൽ നമുക്കൊരുമിച്ച് വീണ്ടും ഒന്നുകൂടി ദൈവവചന ചിന്തയില് ദൈവത്തെ മഹത്തീകരിച്ചുകൊണ്ട് ചേർന്ന് വരുവാൻ തക്കോണം ഇടയാക്കിയ ഈ വലിയ അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒക്കെയും അവസരങ്ങളിലൂടെ കടന്നു വന്ന ക്രിസ്മസിന്റെയും പുതുവർഷ പുലരിയുടെ കാലം കഴിഞ്ഞാണ് നാം ഇന്ന് മൂന്നാം ദിവസം എത്തിയിരിക്കുന്നത്. രാജേഷൻ ഓർമ്മപ്പെടുത്തി സന്തോഷത്തിന്റെ അവസരങ്ങളില് ദുഷ്ടി കൈമാറുന്ന സന്തോഷവും എന്നാല് ഭീതിജനകമായ ഒരു അന്തരീക്ഷവും ഒക്കെയും ഉണ്ടായിരുന്നു എന്ന് പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി. ക്രിസ്മസിന് മാലാഖമാര് പാടിയ പാട്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, സന്തോഷവും സമാധാനവും കൈവരിക്കുന്നതിന് ദൈവപ്രസാദം ഉണ്ടാകണം എന്നുള്ളത് മാലാഖമാരുടെ പാട്ടിലൂടെ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആ വലിയ സന്തോഷ വാർത്ത ഈ ലോകത്തെ മാലാഖ അറിയിക്കുന്നത്. എന്നാൽ ലോകത്തെങ്ങും സന്തോഷവും സമാധാനവും കാണുവാനായിട്ട് സാധ്യമാകുന്നില്ല. ഓരോ മനുഷ്യന്റെയും മുഖത്തോട്ട് നാം ഇത് നോക്കിയാൽ തന്നെ അവരുടെ മുഖഭാവം ബാഹ്യമായിട്ട് സന്തോഷത്തിന്റെ അനുഭവത്തിലാണെങ്കിൽ തന്നെ അവർ ആന്തരികമായി എന്തെല്ലാമോ സംഘർഷങ്ങൾ അവരെ മൂടിയിരിക്കുന്നതായിട്ട് അവരുടെ മുഖഭാവങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ളതായ ഒരു പശ്ചാത്തലത്തിലും ദൈവം നമ്മെ ഒരു പുതിയ വർഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു സന്തോഷത്തിന്റെ ഓരോ ദിവസവും നമുക്ക് പ്രദാനം ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഈ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുവാൻ കോണം എനിക്കും സാധ്യമായി എന്നുള്ള സന്തോഷത്തോടെ ഈ ദിവസത്തെ ശുശ്രൂഷയിലും ഞാൻ പങ്കുചേരുകയാണ്. ഇന്ന് ജനുവരി മാസം 3-ാം തീയതി ഈ വർഷത്തെ ആദ്യ ബുധനാഴ്ച എന്നുള്ള പ്രത്യേകതയെക്കാളുപരിയായിട്ട് പരിശുദ്ധ സഭയെ സംബന്ധിച്ച് മറ്റ് രണ്ട് പ്രത്യേകതകൾ കൂടിയുണ്ട്. ഈ ആഴ്ചവട്ടത്തിന്റെ അവസാനം ജനുവരി 6 ദനഹ പെരുന്നാൾ ആകുന്നു എന്ന് ബഹുമാനപ്പെട്ട രാജശേഷൻ ആരോപണപ്പെടുത്തി. ഇന്ന് പരിശുദ്ധ സഭയെ സംബന്ധിച്ച് പ്രശ്നകലുഷിതമായ ഒരു കാലഘട്ടത്തില് ദൈവാശ്രയത്തോടെ ദീർഘവീക്ഷണത്തോടെ സഭയ്ക്ക് നേതൃത്വം നൽകിയ പരിശുദ്ധനായ ബസേലിയസ് ഗിവർഗീസ് ലിയൻ ബാവ തിരുമനസിലെ ഓർമ്മ ദിവസം കൂടിയാകുന്നു ഇന്ന്. അതിലൊക്കെ മുതിരിയായിട്ട് 1653 ജനുവരി 3 അഥവാ മകരം 3 മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികളെ സംബന്ധിച്ച് ഒരിക്കലും വിസ്മരിക്കാനായിട്ട് സാധ്യമല്ലാത്ത ഒരു ദിവസമാണ്. ഇനിയും ഞങ്ങളുടെ സന്തതി പരമ്പര ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് വിദേശ മേൽക്കോയ്മ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മട്ടാഞ്ചേരി കൊനുംകുരിശ് സത്യം ആ സത്യത്തിലൂടെ സഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുത്ത സ്വാതന്ത്ര്യ ദിനം കൂടിയാകുന്നു. ഇന്ന് പുതിയ വർഷത്തിൽ ഞാനൊരു വേദഭാഗം എല്ലാവരുടെയും ചിന്തയ്ക്കായിട്ട് ഞാൻ വിഷയം പ്രതീക്ഷിക്കുകയാണ്. ഏറെ പരിചിതമായ ഒരു വേദഭാഗമാണ്. ഞാൻ ആ വേദഭാഗം എടുക്കുവാൻ തക്ക കാരണമാകുന്നത് ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഒത്തിരി പ്രതീക്ഷകളുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയും പൂവണിയുവാൻ തക്ക വേണം ഇടയാകുന്ന തരത്തിൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് നാം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അല്പസമയം സ്വയമായിട്ട് നമുക്ക് തന്നെ ചിന്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു വേദഭാഗമാണ്. പരിശുദ്ധ പൗലോസ് ലീയ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യമാണ്. പരിശുദ്ധ പൗലോസ് ലീയ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുകയും. ഒരു വർഷം കഴിഞ്ഞ പുതിയ വർഷത്തിൽ നാം പ്രവേശിച്ചിരിക്കുന്നു. അവിടെയാണ് പൗലോസ് ശ്ലീഹായുടെ ഒരു വാക്യം അനർത്ഥമാകുന്നത്. കൊരിന്ത്യർ കഴിഞ്ഞ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത് വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ 2017 നമ്മെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല, അതെല്ലാം കഴിഞ്ഞു, അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ 2018 എന്ന് പറയുന്ന സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നാം എന്തായിത്തീരും, എങ്ങനെ ആയിത്തീരുവാൻ ഇടയാകണം, അവിടെ ഒരു പുതിയ സൃഷ്ടി ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പുതിയ സൃഷ്ടിയായി തീർന്ന അല്ലെങ്കിൽ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നാം എങ്ങനെ ഒരു രൂപാന്തരത്തിന്റെ മനസ്സിലെ പറയുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നുള്ളതാണ്. കൊലോസ്ലിയായ കൊലോസ്ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യം അതുകൂടി ഞാൻ ഇതിനോട് ചേർത്തൊന്ന് വായിക്കുകയാണ്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ഇതാ പുതുതായി തീർന്നിരിക്കുന്ന ഒരു പുതിയ അനുഭവത്തിൽ 2017 നമ്മുടെ ജീവിതത്തിന് ഒത്തിരി നന്മകൾ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ നമ്മുടെ ജീവിതത്തിലെ തിന്മകളും ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ ഒത്തിരി വേദനകളും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഒരു അനുഭവമായി കണ്ടുകൊണ്ട് പുതിയ വർഷത്തിൽ പുതുതായ ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവേശിച്ച് ദൈവത്തിന്റെ കൃപകൾ കണ്ടെത്തുവാനായിട്ട് പ്രാപിക്കുവാനായിട്ട് സാധ്യമാകണം. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക, അതിന് നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനായിട്ട് സാധ്യമാകണം. ദൈവമേ, പുതിയ ഒരു വർഷം നീ ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നു. ഞങ്ങളോടൊപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അനേകര് ജഡീകമായി ഈ പ്രാവശ്യം ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്നത് ഞങ്ങളിലെ ശ്രേഷ്ഠത കൊണ്ടല്ല, ഞങ്ങളിലെ പ്രത്യേകതകൾ കൊണ്ടല്ല, മറിച്ച് നിന്റെ കരുണ കൊണ്ടാണ്, നിന്റെ ദയ ഒന്നുകൊണ്ടാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് നിന്റെ ഹിതം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഒരു രൂപാന്തരം പ്രാപിക്കുവാനായിട്ട് സാധ്യമാകുന്നു. ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുക എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചും ഏറെ ആഗ്രഹമുള്ളതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അത് വളരെ പ്രയാസകരവുമാണ്. ബാഹ്യമായ ഒരു മാറ്റം വരുത്തുവാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ പരസ്യങ്ങളൊക്കെ അതിന് നമുക്ക് ഏറെ സഹായകരമാണ്. പലതരത്തിലുള്ളതായ മാർഗങ്ങൾ അവലംബിച്ചാൽ ബാഹ്യമായിട്ടുള്ളതായ രൂപവ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ ഒക്കെ വരുത്തുവാനായിട്ട് സാധ്യമാകും. ഡയറ്റ് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. കോസ്മെറ്റിക്സ് ഉപയോഗിച്ചാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തിരി ഒത്തിരി പരസ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തിൽ ബാഹ്യമായ ഒരു ഒരു രൂപാന്തരം അത് കുറേയൊക്കെ എളുപ്പകരമാണ്. എന്നാൽ ആന്തരികമായ ഒരു രൂപാന്തരം അതാണ് ഇവിടെ അനിവാര്യമായിരിക്കുന്നത്. ആന്തരികമായ ഒരു രൂപാന്തരം അനിവാര്യമാകുമ്പോൾ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എപ്രകാരം നമുക്ക് അതിലേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യമാകും? കഴിഞ്ഞ ദിവസം ഇമെയിലിൽ വന്നതായ ഒരു പരസ്യം വളരെ ശ്രദ്ധേയമായി രസകരമായി. അതിങ്ങനെയായിരുന്നു: വാച്ച് അൺവാണ്ടഡ് പൗണ്ട്സ് മെൽറ്റ് അവേ. ആവശ്യമില്ലാത്തവയെ ഉരുക്കി കളയുവാനായിട്ട്, ആവശ്യമില്ലാത്തവയെ ഒഴിവാക്കി കളയുവാനായിട്ട് അവർ പറയുന്ന തരത്തിലുള്ളതായ കാര്യങ്ങൾ അവലംബിച്ചാൽ മതി എന്നത്. അപ്പോൾ എനിക്ക് എന്റെ മനസ്സിനെ ഒന്ന് പുതുക്കി രൂപാന്തരപ്പെടുത്തുന്നതിന് അതിന് തടസ്സങ്ങളായി നിൽക്കുന്ന അതിന്, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ലാത്തവയെ ഒന്ന് അകറ്റിക്കളയുക, അങ്ങനെ ഒരു ആന്തരികമായ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇവിടെ പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ ആന്തരികമായ രൂപാന്തരം? ഒന്നാമത് ഇവിടെ നാം അതിന് ശ്രദ്ധിക്കപ്പെടേണ്ടത്, വി മസ്റ്റ് ബി ട്രാൻസ്ഫിഗേർഡ് ഓൺ ദ ഇൻസൈഡ് എന്നുള്ളതാണ്. ആന്തരികമായി രൂപാന്തരം, അതാണ് പൗലോസ്ലിഹ ഇവിടെ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒന്നല്ല, വളരെ ഗ്രാജ്വലായിട്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ആന്തരികമായ രൂപാന്തരം എന്ന് പറയുന്നത്. ആന്തരികമായ രൂപാന്തരം ഗ്രാജ്വലായിട്ട് സാധിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രൂപാന്തരത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫിഗേർഡ് എന്നുള്ള വാക്കാണ്. അത് ഗ്രീക്കില് ട്രാൻസ്ഫോംഡ് എന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിന്റെ ശരിയായ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതായ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. നമുക്കറിയാം, ഒരു കൊക്കൂണ് ഒരു അത് ചിത്രശലഭമായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവം, അത് കുറെ കാലം പുഴു അതിനകത്തിലിരുന്ന് സ്വയം രൂപാന്തരം പ്രാപിച്ചാണ് അത് പുറത്തോട്ട് ചിത്രശലഭമായിട്ട് വരുന്നത്. അപ്പോൾ അകമയുള്ളതായ ഒരു രൂപാന്തരീകരണം, അത്തരത്തിലുള്ളതായ ഒരു പ്രതിഭാസമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ബാഹ്യമായിട്ട് നാം എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു രൂപാന്തരം നമുക്ക് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാഹ്യമായ രൂപാന്തരം നമുക്ക് അർത്ഥമായി അന്വർത്ഥമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകില്ല. മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 2-ഉം 3-ഉം വാക്യങ്ങളിൽ യേശു തമ്പുരാന്റെ മഹത്തീകരണത്തെ കുറിച്ച്, രൂപാന്തരീകരണത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ പദം തന്നെയാണ് ട്രാൻസ്ഫിഗേർഡ് എന്നുള്ളത്. അവിടെ വായിക്കുന്നത് ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ആന്തരികമായ ഒരു രൂപാന്തരം. ഇവിടെ യേശുദമ്പരാന് അവിടെ ഒരു രൂപാന്തരം പ്രാപിക്കുമ്പോൾ അതുവരെയും ഉണ്ടായിരുന്ന, ഞാൻ താൽക്കാലികമായി സാങ്കേതികമായി എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതുവരെയും ഉണ്ടായിരുന്ന യേശുവിനെ അല്ല അടുത്ത സമയം കാണുന്നത്. ഒരു വളരെ വ്യത്യസ്തമായിട്ട് ഒരു തേജോമയനായിട്ട് കാണുന്ന ഒരു യേശുവിനെ ഈ ഒരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമാണ് നമുക്ക് സാധ്യമാകാൻ. ഇവിടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു രൂപാന്തരീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ, ഇവിടെ പറയുക യേശുദമ്പുരാന്റെ രൂപാന്തരത്തെ കുറിച്ച് വായിച്ചപ്പോൾ, ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്ക് വെളുപ്പിക്കുവാൻ കഴിയാത്ത തരത്തിൽ അത്ര ശുഭ്രമായ, അത്ര വെണ്മയോടുകൂടിയതായ, വെളുപ്പിച്ചതായ ഒരു അനുഭവം. എന്റെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു മെറ്റാമോർഫോസിസ് ആണ് സംഭവിക്കേണ്ടത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഒരു വലിയ ഒരു മാറ്റം, ഒരു വലിയ ഒരു രൂപാന്തരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഒരു കൊക്കൂണിനെ സംബന്ധിച്ച് ഒരു അതിനെ നമ്മൾ എടുത്തു നോക്കിയാൽ അത് അതിന് സ്വയമേ പറക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. പക്ഷെങ്കിൽ അതിന്റെ ഉള്ളിൽ പറക്കുവാനുള്ളതായ ഒരു ഒരു ഇന്റൻഷനോട് കൂടിയാണ്, ഒരു കഴിവോട് കൂടിയാണ് അതിന് ജന്മം ലഭിച്ചിരിക്കുന്നത്. ആ ഒരു അനുഭവത്തെയാണ് നമ്മളിവിടെ ആന്തരികമായ രൂപാന്തരം എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഇതിനുള്ളതായ വലിയ ഒരു സാവകാശമുണ്ട്. ഒരു രൂപാന്തരത്തിന് സുവിശേഷം 5-ാം അധ്യായം 48-ാമത് വാക്യത്തിൽ വായിക്കുന്നത് അത് തന്നെയാണ്. സ്വർഗീയപിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുകയും. അപ്പോൾ അതിനുള്ളതായ വലിയൊരു സാധ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കി ആ ഒരു രൂപാന്തരീകരണത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധ്യമായി. യോഹന്നാന്റെ പുതുവിലെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. രൂപാന്തരത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. നാം ഇന്നതാകും എന്നതിനെ കുറിച്ച് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. നമ്മിൽ ഓരോരുത്തരും നമ്മിൽ ഓരോരുത്തരിലും അടങ്ങിയിരിക്കുന്നതായ സാധ്യതകൾ നമുക്കറിയില്ല. എന്നാൽ അതറിയുന്ന, തിരിച്ചറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവന്റെ കൈകളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ രൂപാന്തരം അനുഭവിക്കുവാനായിട്ട്, പ്രാപിക്കുവാനായിട്ട് സാധ്യമാകും. അതൊരു അതാണ് ഇവിടെ മനുസ്ലിഹ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകേണ്ടതായ അനുഭവം ഇത് തന്നെയാണ്. രോമലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതകന് ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നോക്കുക, അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മെ മുൻ നിയമിച്ചാണ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു അനുഭവത്തിൽ നമ്മിലുള്ളതായ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ നമ്മുടെ അകമേ നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കണം. അതാണ് അനിവാര്യമാകുന്നത്. വളരെ പ്രസിദ്ധമായ, പ്രശസ്തമായ ഒരു പ്രതിമ ആയിരത്തി 1501 26 വയസ്സ് മാത്രം പ്രായമുള്ള മൈക്കലെഞ്ചലോ വലിയ ഒരു മാർബിൾ കഷണത്തിൽ നിന്ന് ഒരു വലിയ രൂപം കൊത്തിയെടുക്കുവാനായിട്ട് ശ്രമിച്ചു. ആ ശ്രമത്തിന്റെ പൂർത്തീകരണത്തിലാണ് ഇന്ന് ഏതാണ്ട് 70 അടിയോളം ഉയരമുള്ളതായ, അനേക വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതായ ഫ്ലോറൻസിലെ അക്കാഡമിയ ഗാലറിയിൽ സ്ഥാപിതമായിരിക്കുന്ന ദാവീദ് എന്ന പേര് കൊടുത്തിരിക്കുന്ന വലിയ രൂപം, അതിന്റെ അത് പണിത് എടുത്ത അനുഭവത്തെ കുറിച്ചൊക്കെയും പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, എന്റെ കണ്ണിൽ കാണുന്നതായ, എന്റെ കൺമുന്നിൽ വരുന്നതായ ഓരോ മാർബിൾ കഷണത്തിലും അതിലൊക്കെ അതിന്റെ ഉള്ളിൽ ഒരു രൂപം ഞാൻ തെളിഞ്ഞ് കാണുന്നുണ്ട്. അതിനെ ഒന്ന് റിവീൽ ചെയ്യുക, അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മറ്റർത്ഥത്തിൽ പറഞ്ഞാല്, സാധാരണ ഭാഷയിൽ പറഞ്ഞാല്, ദാവീദിന് അനുയോജ്യമല്ലാതിരുന്നതിനെയൊക്കെ അതിൽ നിന്നും മുറിച്ചു കളഞ്ഞപ്പോൾ അത് ദാവീദായി, അല്ലെങ്കിൽ ദാവീദിന് ചേർച്ചയല്ലാതിരുന്നതിനെയൊക്കെ രാഗിക്കളഞ്ഞപ്പോൾ അത് ദാവീദായിട്ട് രൂപപ്പെട്ടു. ഇവിടെ മാനസികമായി ആന്തരികമായി ദൈവസന്നിധിയിൽ നമുക്കൊരു രൂപാന്തരം പ്രാപിക്കുവാനായിട്ട് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അതിന് ചേരാത്തതായ, അതിന് ചേർച്ചയില്ലാത്തതായ സകലത്തിനെയും നമ്മിൽ നിന്ന് ചിപ്പ് ചെയ്ത് കളയുവാനായിട്ട്, രാഗിക്കളയുവാനായിട്ട്, പൊട്ടിച്ചു കളയുവാനായിട്ട് സാധ്യമാകണം. ഒരു വേള അത് അല്പം പ്രയാസകരമോ ഒരു വേള വേദനാജനകമോ ഒക്കെ ആയി എന്ന് വന്നേക്കാം. ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, ഇതൊരു രാത്രി കൊണ്ട് സംഭവിക്കുന്നതും അല്ല, മറിച്ച് ഗ്രാജ്വലായിട്ട് സംഭവിക്കേണ്ടതായ ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളതായ ഒരു ആന്തരികമായ രൂപാന്തരീകരണം നമുക്ക് ഈ പുതിയ വർഷത്തിൽ പ്രാപിക്കുവാനായിട്ട് സാധ്യമാകണം. രണ്ടാമത്, ഇവിടെ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്, വി മസ്റ്റ് റീപ്രോഗ്രാം അവർ മൈൻഡ്സ് എന്നുള്ളതാണ്. വി മസ്റ്റ് റീപ്രോഗ്രാം അവർ മൈൻഡ്സ്, നമ്മുടെ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യുവാനായിട്ട് സാധിക്കണം. ഇന്ന് ടെക്നോളജി വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. പലപ്പോഴും പലതും റീപ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റീപ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് കുറെ കൂടെ മെച്ചമായ നിലവാരത്തിലേക്ക് അത് ഉയരുവാനായിട്ട് സാധ്യമാകുന്നു. നമുക്കറിയാം, കുറച്ചു കാലം മുൻപ് നാം ഉപയോഗിച്ചിരുന്നതായ മൊബൈൽ ഫോൺ അല്ല ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ കമ്പ്യൂട്ടറല്ല ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ ടെക്നോളജിയും അത് റീപ്രോഗ്രാം ചെയ്തുകൊണ്ട്, റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് മെച്ചപ്പെട്ട നിലവാരങ്ങളിലേക്ക് ഉയർത്തുവാനായിട്ട് ഉയരുവാനായിട്ട് സാധ്യമാകും. പൊലൂഷ്ലിയ നമ്മോട് ആവശ്യപ്പെടുന്നതും 2017 നാം എങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിന്റെ നിലവാരം സൂക്ഷിച്ചിരുന്നത്, അതൊന്ന് റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് എക്യുപ്പ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അവിടെ ഒരു വേള ആത്മീകമായിട്ട് വിണ്ടുകീറിയ ഒരനുഭവമാകാം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ വികാരപരമായിട്ട് നാം അതിനെ കാണണമെന്നില്ല. മറിച്ച് ദൈവ സാന്നിധ്യത്തിൽ നാം അതിനെ കാണുമ്പോൾ അത് നമുക്ക് കുറെ ഏറെ അനുഗ്രഹകരമായിട്ട് തീരും. നമ്മുടെ നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ വികാരങ്ങളാണ് പലപ്പോഴും അവിടെ പ്രധാനമായിട്ട് കടന്നു വരുന്നത്. അപ്പൊ നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അത് ആയിത്തീരും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ള് ഒന്ന് റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് 2018 എന്ന പുതിയ വർഷം അത് വ്യക്തിപരമായി നമുക്ക് തന്നെയും നാം ഉൾക്കൊള്ളുന്ന കുടുംബം, സമൂഹം, എല്ലാവർക്കും അത് ബെനിഫിഷ്യൽ ആയി തീരുവാൻ തക്കവണ്ണം ഒന്ന് റീപ്രോഗ്രാം ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അതെങ്ങനെ ഒന്ന് പുതുക്കുവാനായിട്ട് സാധ്യമാകും എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഇവിടെ പറയുന്നു, ഡിസയർ മസ്റ്റ് ബി കംബൈൻഡ് വിത്ത് ഡിസിപ്ലിൻ. ഡിസയർ മസ്റ്റ് ബി കംബൈൻഡ് വിത്ത് ഡിസിപ്ലിൻ. നമ്മിലുള്ളതായ നമ്മെ ഒന്ന് ശരിയായ നിലവാരത്തിൽ ശിക്ഷണപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ആഗ്രഹങ്ങളെ ഏകോപിപ്പിക്കുവാനായിട്ട് സാധ്യമാകും എന്നുള്ളതാണ്. വളരെ രസകരമായ ഒരു ചിന്ത ഞാൻ വായിച്ചത്, ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ ബൈബിൾ ക്ലാസ്സില് ബോർഡിൽ ഇപ്രകാരം ഒന്ന് എഴുതി, ബ്ലാക്ക് ബോർഡിൽ എഴുതി, T plus HH is equal to SG. T stands for time. HH stands for habits and holiness. But time plus habits of holiness is equal to spiritual growth. ആത്മീകമായി വളരുന്നതിന് നമ്മുടെ സ്വഭാവം, വെടിപ്പുള്ള നിർമ്മലമായ സ്വഭാവവും നമ്മുടെ കാലവും നമ്മുടെ സമയവും കൂടി സംയോജിപ്പിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീകമായിട്ട് വളരുവാനായിട്ട് സാധ്യമാകൂ. പലപ്പോഴും നമുക്ക് സമയമില്ല എന്നുള്ള പരാതി നമ്മൾ വളരെ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ നമുക്ക് ലഭിക്കുന്നതായ സമയം, അത് ആ സമയത്തോട് ചേർന്ന് ഹോളി ഹാബിറ്റ്സോടുകൂടി ആണ് എന്നുണ്ടെങ്കിൽ ആത്മീകമായിട്ട് വളരുവാനായിട്ട് നമുക്ക് സാധ്യമാകും. അതിനോട് ചേർത്ത് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് T+HH+GE. GE stands for Godly Encouragement. നോക്കുക, സമയവും നമ്മുടെ നല്ല ചിന്തകളും ദൈവത്തിന്റെ ശക്തിയും കൂടി നമുക്കുണ്ടാകുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പ്രേരണ കൂടി നമുക്കുണ്ടാകുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പ്രചോദനം കൂടി നമുക്കുണ്ടാകുന്നുവെങ്കിൽ, നമുക്ക് ആത്മീകമായിട്ട് വളരുവാനായിട്ട് സാധ്യമാവുകയാണ്. ആത്മീകമായി വളർന്ന് 2018 നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനകരമായ ഒരു ജീവിതത്തിന്റെ ഉടമയാകുവാൻ സാധ്യമാകും. നാം മറ്റുള്ളവർക്ക് പ്രയോജനമാകുമ്പോൾ നാമും നമുക്ക് തന്നെയും അത് പ്രയോജനകരമായി തീരുകയാണ്. വിശ്വാസികളുടെ പിതായ അബ്രഹാം എന്നോട് പറയുന്നുണ്ട്, നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും, നീ ഒരു അനുഗ്രഹമായി തീരും. നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നതോട് കൂടിയാണ് നമുക്കും അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധ്യമാകുന്നത്. യോബിന്റെ ജീവിതത്തിൽ അത് തന്നെ നാം കാണുന്നുണ്ട്. അവ മറ്റുള്ളവർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാകുന്നു, രൂപാന്തരമുണ്ടാകുന്നു. നമ്മളിവിടെ പ്രസിദ്ധനായ പൗലോസ് ശ്ലീഹ അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് അവന്റെ താല്പര്യത്തിന് അവന്റെ ഹിതം തിരിച്ചറിയുവാൻ വേണ്ടി നമ്മെ ഒന്ന് സമർപ്പിക്കുവാനായിട്ട്, രൂപാന്തരപ്പെടുത്തുവാനായിട്ട്. ഞാൻ ആവർത്തിക്കുന്നു, ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഇതൊരു രാത്രി നേരം ഇരുട്ടി വെളുത്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒന്നല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടല് ഇല്ലാതെ സംഭവിക്കുന്ന ഒന്നുമല്ല. മറിച്ച് രാജ്യനായിട്ട് ദൈവാത്മ പ്രേരിതമായിട്ട് സംഭവിക്കേണ്ടതായ ഒന്നാണ്. അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധ്യമാകുന്നത്. ദൈവത്തിന്റെ മഹത്വം, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുന്നതിനായി മനസ്സ് പുതുക്കി പണിയേണ്ടത് അനിവാര്യമാണ്. ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടയാകും. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ അവൻ തരുമ്പോൾ അത് നമുക്ക് നൽകുന്നതായ വലിയ അവസരങ്ങളാണ്. അത് ആ അവസരങ്ങളെ വിനിയോഗിച്ചുകൊണ്ട്, പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനൊക്കെ വേണം സാധ്യമാകണം. ഇവിടെ നോർത്ത് കരോലിന എന്ന സ്ഥലത്താണല്ലോ പ്രശസ്ത സുവിശേഷകനായ ബില്ലി ഗ്രഹാമിനെ അദ്ദേഹത്തിന്റെ കുടുംബവും അടക്കം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ രൂത്ത് ഗ്രഹാമിന്റെ എന്താ പറയുക, ടോം സ്റ്റോണില് കല്ലറയുടെ മുമ്പിൽ വെക്കുന്നതായ കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: എൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. എൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ കെട്ടുപണിയുടെ കാലഘട്ടമാണ്. ഈ കെട്ടുപണി നടത്തുന്നത് ദൈവമാണ്. അതിനുള്ളതായ സൗകര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുക മാത്രമാണ് നാം ചെയ്യുന്നത്. അതിനുള്ളതായ ഉപാധികൾ നാം ആയിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അവൻ അതിന്റെ പണി പൂർത്തീകരിക്കുന്നു. നമ്മുടെ പണി പൂർത്തീകരിക്കുന്ന, നമ്മളെ സംബന്ധിച്ച് ആ ഒരു കെട്ടുപണി പൂർത്തീകരിക്കുന്ന കാലഘട്ടം വരെയും ഏറ്റവും ക്ഷമാവണത്തോടെ, ഏറ്റവും എന്താ പറയുന്ന സൗമനസ്യത്തോടെ നമ്മുടെ പണി പൂർത്തിയാകുവാന്നൊക്കെ വേണം കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവന്റെ മുന്നിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. ബുലുസ്ലിയ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രണ്ടു കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, നമ്മ ഈ രൂപാന്തരീകരണം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ, ദൈവഹിതം തിരിച്ചറിയുന്നതിനുള്ളതായ ഈ ഒരു രൂപാന്തരം നമുക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ, ആദ്യമേ നമ്മുടെ ഇന്റേണലായിട്ട്, ആന്തരികമായിട്ട് നമുക്കൊരു രൂപാന്തരീകരണം സംഭവിക്കണം. അതേപോലെ തന്നെ ദൈവകരങ്ങളില് നമ്മെ സമർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന രണ്ടാമത്തെ അനുഭവമാണ് തീർച്ചയായിട്ടും ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ സാധ്യമാകുന്ന ഒരു റീപ്രോഗ്രാമിംഗിലൂടെ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു പുതിയ വർഷത്തിൽ അനുഗ്രഹകരമായ ഒരു ജീവിതം നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് മുഴുവനും രാജശ്രീ ദിനാദ്യം ഓർമ്മപ്പെടുത്തി. നീ ഏറെ പൊട്ടിവിടരുമ്പോൾ ഒരു വലിയ വാർത്ത കേൾക്കുവാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒഫീഷ്യൽസിന്റെ സംയോജിതമായ ഇടപെടൽ മുഖാന്തരമായിട്ട് അത് ഒഴിവായി എന്ന്, അത് ഒരു വേള ഹൂസ്റ്റണിൽ നിന്ന് ഒഴിവായി എങ്കിലും ഇന്ന് ലോകത്ത് ഒരു വലിയ കരിനികൾ പോലെ മാനവ ജനതയെ മുഴുവനും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്, പ്രയാസമാണ്. ഉള്ള സകല ജനത്തിനും ഒരു രൂപാന്തരീകരണം ഉണ്ടായിട്ട്, ഒരു മനസ്സ് മാറ്റം ഉണ്ടായിട്ട് ജീവിക്കുന്ന ദൈവത്തെ കണ്ടെത്തുവാനും അവരിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാനും എന്ന കോണം ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു അവസരം കൂടി എനിക്ക് തന്ന പ്രിയപ്പെട്ട അച്ഛന്മാരുള്ളതായ പ്രത്യേകമായ സ്നേഹം സന്തോഷവും ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ 4 മാസമായി 3.5 മാസമായിട്ട് ഈ ദേശത്തായിരുന്നപ്പോൾ 2-3 പ്രാവശ്യം നിങ്ങളോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ വ്യാപരിപ്പാനും ഇടയായി. തുടർന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 17-ാം തീയതി ഞാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. അവിടെയുള്ളതായ ഇടവക ശുശ്രൂഷയും ദൈവത്തിന് പ്രസാദകരമായി തീരുവാന്നക്കോണം ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും അതിനുവേണ്ടി ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.
അധ്യായത്തിന്റെ 2-ാം വാക്കിന്റെ ആസ്പദമാക്കി വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം പ്രിയപ്പെട്ട ഡി ജീവതി സെക്കൻ സമർപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ പുതിയ നൂറ്റാണ്ടിൽ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ ചൂട് വെക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുകൊതുക്കി രൂപാന്തരപ്പെടുക. ആ രൂപാന്തരത്തിന്റെ ഏറ്റവും ആദ്യ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യ ഫലം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള രൂപാന്തരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛന് ഈ ശുശ്രൂഷ ആരംഭിച്ചത്. വളരെ അനുഗ്രഹീതമായ ധ്യാനമായിരുന്നു. പക്ഷെ കേൾക്കുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ നല്ല രീതിയിൽ മാറ്റം വരേണ്ട ഒരു ആഴമായ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു ചിന്തയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഈ 2-3 പ്രാവശ്യം അച്ഛൻ ഈ ശുശ്രൂഷ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം അച്ഛന്റെ പ്രസംഗം ദാവീദിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, ദൈവം ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. കാരണം അത്ര മനസ്സിൽ ഇരിക്കത്തക്കവണ്ണം അച്ഛന്റെ ആ ചിന്തകളൊക്കെ നല്ല രീതിയിൽ ഓർക്കത്തക്കവണ്ണമാണ് അച്ഛൻ ആ ചിന്തകളൊക്കെ പകർന്നു തന്നത്. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത നമുക്ക് പകർന്നു തന്ന അച്ഛനോടുള്ള സ്നേഹവും നന്ദി വളരെ ആത്മാർത്ഥമായി ഈ സമയത്ത് അറിയിക്കുന്നു. എപ്പോഴും അച്ഛനെ വിളിക്കുമ്പോഴും ഒരു മടിയും കൂടാതെയാണ് അച്ഛനെ ശുശ്രൂഷയിലൊക്കെ സംബന്ധിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും സന്തോഷപൂർണ്ണമായിട്ട് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ എല്ലാ ശുശ്രൂഷകളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നാട്ടിലായിരിക്കുന്ന കുടുംബത്തെയും അച്ഛന്റെ ഇടവകയും ഒക്കെ തമ്പുരാൻ വാഴ്ത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും വളരെ സ്നേഹത്തോടും ആത്മാർത്ഥയോടുകൂടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ നന്ദി പ്രിയപ്പെട്ട ഡിഗ്രി സെക്കൻഡ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയുള്ള സമയമാണ്. പ്രിയപ്പെട്ട ഇസക്കത്തിന് ഒരു ഗീതം ആരംഭിക്കും. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന പേര് തന്നവരുടെ പേര് വായിച്ചതിന് ശേഷം ഡിഗ്രി പ്രാർത്ഥിക്കുന്നതാണ്.
ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗീതം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായി സമർപ്പിക്കാം.
ദൈവകീതാവേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെന്തേ സർവസ്വം മുൻപേ നാണു കുമ്പിടുന്നു ജീവനുമെന്തേ സർവസ്വം മുൻപേ നാണു കുമ്പിടുന്നു യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെന്തേ സർവസ്വം മുൻപിലാണു കുമ്പിടുന്നു ജീവനുമെന്തേ വീടുന്നു പാവനാത്മാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെന്തേ സർവസ്വം നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു ജീവനുമെന്തേ സർവസ്വം നിൻ മുൻപിലണച്ചു
പേരുകളെ ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത്, സാധാരണ നമ്മൾ ഓർക്കാറുള്ള പേരുകളൊക്കെ തന്നെ നമുക്ക് ഓർക്കാം. മാത്യു എബ്രഹാം, അതുപോലെ തന്നെ ഡാനിയൽ എന്ന് പറയുന്ന മകനെ ഓർക്കാം, രൂബേനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ആലീസ് ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ജോൺസി തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ജോയിയെ ദൈവസം ഇതിൽ ഓർക്കാം, ബിൻസു ഉമ്മനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ജോഹാൻ എന്ന് പറയുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം, വർഗീസ് ജോർജ് ഓർത്ത് പ്രാർത്ഥിക്കാം, ജോൺ ഓർത്ത് പ്രാർത്ഥിക്കാം, ബീനായി ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ബാക്ക് പെയിൻ ആയിട്ട് വേദന അനുഭവിക്കുന്ന മിനിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ക്യാൻസറിന്റെ ചികിത്സയിലായിരിക്കുന്ന പൊടിയമ്മ എന്ന് പറയുന്ന ആന്റിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും രോഗികളായിട്ട് നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനും ആശ്വാസനുമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മറ്റേതെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും കൃത്യമായിട്ട് ഓർക്കാം. വിജയേച്ചം
മാർക്കുമോ, പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യമുതലും നീക്കുന്നതിനെ ആമേൻ. മാർക്കുമോർ, ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ദൈവമായ കർത്താവെ, പുതിയ ദിവസത്തിനാണ് ഞങ്ങളെ സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് ഒരുമയോടെ ദൈവമായ കർത്താവെ ഞങ്ങളെ ചേർക്കുവാനും അവിടുത്തെ വചനം കേൾക്കുവാനും ദൈവമേ അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, പുതിയ വർഷം പുതിയ നന്മകളാൽ നിറയ്ക്കണമേ. കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവമായ കർത്താവെ, അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാനും അവിടുത്തെ വഴിയിൽ നടക്കുവാനും അനേകർക്ക് പ്രകാശമായിട്ട് ജീവിക്കുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെയും പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവാ തിരുമേനിയെയും മറ്റു മെത്രാപ്പോലിത്തന്മാരെയും ഈ ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുന്ന തിരുമേനിയെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ പുരോഹിതന്മാരെയും എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അവിടുത്തെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ശരീരത്തിന് സൗഖ്യവും മനസ്സിന് സമാധാനവും നൽകണമേ. ദൈവമായ കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർ നിന്നെ തൊടുകയും അനേകർ നിന്നെ തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവെ, ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന അവിടുത്തെ മക്കളെ അവിടെ നിന്ന് നീ സന്ദർശിക്കണമേ. അവിടുത്തെ വലങ്കയെ ആസ്വദിച്ച് ശുദ്ധീകരിക്കണമേ. കഴിക്കുന്ന മാർഗങ്ങളിലെല്ലാം അവിടെ നിന്ന് നീ പ്രവർത്തിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഒന്നുമല്ല, എല്ലാം അവിടുത്തെ കരുണയാകുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവെ, ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ രോഗികളെയും വീണ്ടും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. അവിടെ നിന്ന് നീ ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, ജോലിയില്ലാണ്ട് ബാധപ്പെടുന്ന അനേകരുണ്ടല്ലോ. ദൈവമായ കർത്താവെ, അവർക്ക് തക്ക വഴി കാണിച്ചു കൊടുക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. അവിടുത്തെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ വാഴുമാറാകണമേ. തർക്കങ്ങളും ഭിന്നതകളും അവിടെ നീ മായ്ക്കണമേ. പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുട്ടികളെയെല്ലാം ഞങ്ങളുടെ മക്കളെയെല്ലാം അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഈ ലോകയാത്രയിൽ
ദൈവമേ അവിടെ നിന്ന് കൂടെ സഹസഞ്ചാരിയായിട്ട് നയിക്കണമേ, കൂടെ കൂടെ ഉണ്ടായിട്ട് യാത്ര ചെയ്യണമേ, അവർക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കണമേ. ദൈവമായ കർത്താവെ ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും കാത്തു പരിപാലിക്കണമേ. ദൈവമായ കർത്താവെ വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് ഇന്ന് വചനം സംസാരിച്ച അച്ഛനെ അവിടുത്തെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. അവിടുത്തെ മുന്തിരിത്തോപ്പിൽ ഉത്തമ വേലക്കാരനായിട്ട് അനേകർക്ക് അവിടുത്തെ വചനം പറഞ്ഞു കൊടുക്കുവാൻ സഹായിക്കണം. ദൈവമായ കർത്താവെ ഈ ഒരു കൂട്ടായ്മയെ അനുഗ്രഹിക്കണം. പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെ അവിടുത്തെ നാമം അറിഞ്ഞുകൊണ്ട് ജീവിക്കാനും ഞങ്ങളായിരിക്കുന്ന ഇടയിൽ പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ദൈവമായ കർത്താവെ ഒരിക്കൽ കൂടി ബഹരാസനത്തെയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും എല്ലാം അവിടുത്തെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ, നയിക്കണം. ദൈവമായ കർത്താവെ ഈ ഒരു പുതിയ വർഷം പുതിയ നന്മകളാൽ നിറയ്ക്കണമേ, പുതിയ ഐശ്വര്യങ്ങളാൽ അവിടെ നിന്ന് നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ കുറ്റം കൂടാതെയും പാപം കൂടാതെയും ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. പുതിയ സൃഷ്ടിയായിട്ട് അവിടുന്ന് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങളുടെ കുറ്റമുള്ളവും കുറവുള്ള പ്രാർത്ഥന അവിടുത്തെ ഉന്നത സിംഹാസനത്തിന്റെ മുൻപാകെ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ആമേൻ. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരമൊത്തുന്നു. നിന്നെ വന്നിക്കുന്ന ആശയം നീ വിരോധിക്കരുത്. ദൈവമേ, ഞങ്ങളുടെ ദിനെയും സഹായം ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട കൃപയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. ആമേൻ.
പറയ്ക്കുമോ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാ പുത്രന്റെ പരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാം. ദൈവമേ, ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ മേലും കടന്നു നല്ല പ്രിയപ്പെട്ടവരുടെ മേലും രോഗികളായിട്ട് ഞങ്ങളുടെ പേരോ അസുഖത്തെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അനുഗ്രഹിക്കുന്നതുമായ ചിന്താ പകർന്നു നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അച്ഛന്റെ മേലും കുടുംബത്തിന്റെ മേലും ഇതിനുവേണ്ടി അല്പമായ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും ചിന്തപ്പെടുന്നതിനെ കൊണ്ടായിരിക്കും മാറാണമേ. അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകം സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ധന്യമാർന്ന ഒരു ചിന്ത പകർന്നു തന്ന നമ്മളെ അനുഗ്രഹിച്ച അച്ഛനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അച്ഛന്റെ പ്രാർത്ഥനയിലൊക്കെ ദൈവം, അച്ഛന്റെ യാത്രയിലൊക്കെ ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ഐസക്കച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സമ്മർദ്ദിക്കുന്ന എല്ലാ വൈദികരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നന്ദിയോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അസിസ്റ്റന്റ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട മോഹൻ തങ്കൾ, അല്പമായി അധികമായി ഇതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഓർക്കുകയും സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ജനകാ ശുശ്രൂഷ എല്ലാവർക്കും അനുഭവിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിവതും ആളുകളൊക്കെയും ജനകാര ശുശ്രൂഷയിൽ ഭക്തിയോട് സംബന്ധിക്കുവാനും വിശുദ്ധ ജലം സ്വീകരിച്ചുകൊണ്ട് ആന്തരികമായി ശുദ്ധീകരിക്കാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.